മലയാള സാഹിത്യം ഒന്ന്, പേജ് നമ്പർ 7. ഉള്ളടക്കം. മൊഡ്യൂൾ 1, കവിതകൾ. 1, ചെറുശ്ശേരി, കാളിയമർദ്ദനം, കൃഷ്ണഗാഥ. 2, എഴുത്തച്ഛൻ, ലക്ഷ്മണ സാന്ത്വനം, അധ്യാത്മരാമായണം. 3, പൂന്താനം, ജ്ഞാനപ്പാന. 4, കുഞ്ചൻ നമ്പ്യർ, രുക്മിണി സ്വയംവരം, ഓട്ടൻതുള്ളൽ. മൊഡ്യൂൾ 2, നാടൻപാട്ട്, വടക്കൻ പാട്ട്, മാപ്പിളപ്പാട്ട്. 1, നാടൻപാട്ട്, എന്ത് തന്റെ തീണ്ടലാണ്. 2, വടക്കൻ പാട്ട്, ആറ്റും മണമേൽ ഉണ്ണിയാർച്ച. 3, മറിയക്കുട്ടിയുടെ കത്ത്, പുലിക്കോട്ടിൽ ഹൈദർ. മൊഡ്യൂൾ 3, കഥകൾ. 1, കാരൂർ, മോതിരം. 2, കെ സരസ്വതിയമ്മ, ഡബിൾ ആക്ട്. 3, ഉറൂബ്, രാച്ചിയമ്മ. പേജ് നമ്പർ 8. മൊഡ്യൂൾ 4, കഥകൾ. 1, എൻ ടി മുഹമ്മദ്, ഉള്ളുരുക്കം. 2, സി വി ശ്രീരാമൻ, ഒട്ടുചെടി. 3, ഗീതാ ഹിരണ്യൻ, ഖരേ ബായിരേ. 4, പ്രമോദ് രാമൻ, തന്തത്താഴ്. പേജ് നമ്പർ 9. കാളിയമർദ്ദനം, കൃഷ്ണഗാഥ, ചെറുശ്ശേരി. ക്രിസ്തുബ്ദം 15 നൂറ്റാണ്ടിലാണ് കൃഷ്ണഗാഥാ കർത്താവായ ചെറുശ്ശേരി ജീവിച്ചിരുന്നതെന്ന് പരക്കെ വിശ്വസിച്ചു പോരുന്നു. കൃഷ്ണഗാഥയിൽ തന്നെയുള്ള ചില പ്രസ്താവങ്ങളാണ് ഈ വിശ്വാസത്തിനാസ്പദമായിട്ടുള്ളത്. ഈ കൃതിയുടെ അന്ത്യത്തിൽ ആജ്ഞയാകോലഭൂപസ്യ പ്രജ്ഞസ്യോദയവർമ്മണ കൃതായാം കൃഷ്ണഗാഥായാം എന്ന പ്രസ്താവം കാണാം. മാത്രമല്ല, കാവ്യാരംഭത്തിൽ പാലാഴി മാതുദാൻ പാലിച്ചു പോരുന്ന കോലാധിനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്യയാൽ അജ്ഞനായുള്ള ഞാൻ പ്രജ്ഞനെന്നിങ്ങനെ ഭാവിച്ചപ്പോൾ, കൃഷ്ണഗാഥ എഴുതാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. ഇതിൽ നിന്നും കോലത്തുനാട് ഭരിച്ച ഉദയവർമ്മ രാജാവിന്റെ കാലത്താണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നതെന്ന് തെളിയുന്നു. ഉദയവർമ്മൻ കോലത്തുനാട് ഭരിച്ചത് 1446 മുതൽ 1465 വരെ, കൊല്ലവർഷം 621 മുതൽ 640 വരെ ആയിരുന്നുവെന്നാണ് അഭിജ്ഞമതം. കവിയുടെ യഥാർത്ഥ നാമധേയം എന്താണെന്ന് ആർക്കും തീർത്തു പറയാൻ പറ്റിയിട്ടില്ല. പൂനം നമ്പൂതിരി തന്നെയാണ് ചെറുശ്ശേരി എന്നും, പൂനത്തിൽ ശങ്കരൻ നമ്പിടി എന്നാണ് ശരിയായ പേരെന്നും ശക്തമായ ഒരഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. മഹാന്മാരുടെയും നദികളുടെയും ഉത്ഭവം അന്വേഷിക്കരുത് എന്നാണ് ചൊല്ല്. ചെറുശ്ശേരി ഭാരതം എന്ന കൃതിയും ഇക്കവി രചിച്ചതാണെന്നും അല്ലെന്നും തർക്കിക്കുന്നവരുണ്ട്. പേജ് നമ്പർ 10. എന്നാൽ ഈ വിഷയത്തിൽ ഏറെ ഗവേഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ പ്രിയദർശൻ ലാൽ ഈ ലേഖകനോട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കട്ടെ. കൊയിലാണ്ടി മെയ്പയ്യൂരിനടുത്ത് കൊഴുക്കല്ലൂർ എന്ന സ്ഥലത്താണ് ചെറുശ്ശേരി ജനിച്ചത്. ചെറുശ്ശേരി ഇല്ലപ്പറമ്പ് ഇപ്പോഴും അവിടെയുണ്ട്. തൊട്ടടുത്ത് ചെറുശ്ശേരി ദുർഗാദേവി ക്ഷേത്രവും. പാരമ്പര്യ വിശ്വാസമനുസരിച്ച് കവിയുടെ പേര് കൃഷ്ണൻ നമ്പൂതിരി എന്നായിരുന്നു. കുറെ കാലം പുത്തൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു. പിന്നീട് കോലത്തിരിയുടെ ആവശ്യപ്രകാരം കണ്ണൂർ പള്ളിക്കുന്നിലേക്ക് താമസം മാറി. പള്ളിക്കുന്ന് ദുർഗാക്ഷേത്രത്തിന് ചെറുശ്ശേരിപ്പറമ്പ് ഇപ്പോഴുമുണ്ട്. ചിറക്കിലെ കിഴക്കേ മതിലകം ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ശാന്തിവൃത്തിയുണ്ടായിരുന്നു. മരിച്ചതും പള്ളിക്കുന്നിൽ വെച്ചു തന്നെ. അനന്തരാവകാശികളില്ലാത്തതിനാൽ സ്വത്തുക്കൾ മേപ്പയ്യൂർ മക്കാട്ട് ഇല്ലത്തേക്ക് ചേർന്നു. കൃഷ്ണഗാഥ മധ്യകാല മലയാള സാഹിത്യത്തിലെ ഉന്നത ശൃംഗങ്ങളിലൊന്നാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ കൃതി ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദിച്ചാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ ശുദ്ധമായ മലയാളത്തിൽ നർമ്മമധുരമായ ശൈലിയിൽ അലങ്കാരക്കൊഴുപ്പോടെ ഇതിൽ വിവരിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങളെയാണ് കവി മാതൃകയാക്കിയിരിക്കുന്നത്. മഞ്ചരി വൃത്തത്തിലാണ് മിക്കവാറും ഭാഗങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം മാറ്റി നിർത്തിയാൽ മഹാകാവ്യ ലക്ഷണം പാലിച്ചെഴുതിയ ആദ്യത്തെ ഭാഷാകാവ്യം എന്ന ഖ്യാതിയും കൃഷ്ണഗാഥയ്ക്ക് അവകാശപ്പെടാം. എഴുത്തച്ഛൻ കൃതികളുടെയോ നിരണം കൃതികളെയോ ഉദാത്ത ഗൗരവം കൃഷ്ണഗാഥയ്ക്കുണ്ട് എന്ന് പറയാനാവില്ല. അക്കാര്യത്തിൽ വലിയ വാശിയൊന്നും കവിക്കില്ല. വർണ്ണനകൾ കഴിയുന്നത്ര കൊഴുപ്പിക്കുന്നതിലാണ് കവിക്ക് കമ്പം. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും അലങ്കാരം പ്രയോഗിക്കുന്നതിലും കവി ഉത്സുകനാണ്. വർണ്ണനകൾ സഭ്യതയുടെയും ഔചിത്യത്തിൻ്റെയും അതിരുകൾ കടക്കുന്ന സന്ദർഭങ്ങൾ വിരളമല്ല. എങ്കിലും അനന്യമായ കവിത്വസിദ്ധി കൊണ്ട് അനുഗ്രഹീതനായ ഇക്കവി ഇരിപ്പു മുതൽ ധൂർത്തടിച്ചിട്ടാണെങ്കിലും ഒരുക്കുന്ന വിഭവസമൃദ്ധമായ ഈ കാവ്യസദ്യ മലയാളമുള്ള കാലത്തോളം ആസ്വാദ്യമായിരിക്കുമെന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. പേജ് നമ്പർ 11. ശ്രീകൃഷ്ണനും ബലരാമനും അമ്പാടിയിൽ കൂട്ടുകാരായ ഗോപാല ബാലകന്മാരുമായി കളിച്ചും കാളികളെ മേച്ചും കഴിയുന്ന കാലത്തുണ്ടായ സുപ്രധാനമായ ഒരു സംഭവമാണ് കാളിയമർദ്ദനം. കാളിന്തി നദിയിൽ കാളിയൻ എന്ന പേരായ ഒരു സർപ്പം സകുടുംബം വന്ന് താമസമുറപ്പിച്ചു. ഗരുഡന്റെ ഉപദ്രവമേൽക്കാതെ കഴിയാൻ പറ്റിയ ഒരു സ്ഥലമെന്ന നിലയിലാണ് കാളിയൻ കാളിന്തി തിരഞ്ഞെടുത്തത്. സൗരഭി എന്ന മഹർഷിയുടെ ശാപം നിമിത്തം ഗരുഡന് കാളിന്തി നിരോധിത മേഖലയാണ്. ക്രമേണ കാളിയന്റെ വിഷം നദിയിലെങ്ങും വ്യാപിച്ചു. ഒരു നാൾ ആ വെള്ളം കുടിക്കാനിടയായ ഗോപബാലന്മാരും കന്നുകാലികളും ബോധരഹിതരായി നിലംപതിച്ചു. വിവരമറിഞ്ഞെത്തിയ കൃഷ്ണന് കാര്യം മനസ്സിലായി. കൃഷ്ണൻ കാളിന്തിയിലേക്കെടുത്തു ചാടി കാളിയനുമായി ഘോരമായി യുദ്ധം നടത്തി. ഒടുവിൽ പരാജയം സമ്മതിച്ച കാളിയൻ മാപ്പിരന്നു. കാളിയനോട് അവിടം വിട്ട് പൊയ്ക്കൊള്ളണം എന്ന് കൃഷ്ണൻ കൽപ്പിച്ചു. അപ്പോൾ പുറത്തിറങ്ങിയാൽ ഗരുഡൻ തന്നെ പിടിച്ചു തിന്നുകളയുമെന്ന് കാളിയൻ പറഞ്ഞു. നിന്റെ പാദമുദ്ര ശിരസിലേറ്റ കാളിയനെ ഗരുഡൻ ഇനി ഉപദ്രവിക്കുകയില്ല എന്ന് കൃഷ്ണൻ ഉറപ്പുകൊടുത്തു. കൃഷ്ണന് വിലപിടിച്ച ചില ഉപഹാരങ്ങൾ നൽകിയിട്ട് കാളിയനും കൂട്ടരും അവിടം വിട്ടു. കൃഷ്ണനും കാളിയനുമായുള്ള ഏറ്റുമുട്ടൽ തുടങ്ങുന്നതുവരെയുള്ള ഭാഗമാണ് പഠിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. കാളിയമർദ്ദനം. ബാലകന്മാരുമായി കന്നുമേച്ചിങ്ങനെ നാലഞ്ചു മാസം കഴിഞ്ഞ കാലം ഗോവിന്ദരാമന്മാർ ഗോക്കളെ മേച്ചങ്ങ് മേവിത്തുടങ്ങിനാർ മെല്ലെ മെല്ലെ ഭൂമിക്ക് ഭൂഷണമായി വിളങ്ങുന്നൊരോമനച്ചേടി രണ്ടുകൊണ്ടും കാനനം തന്നിലെ കല്ലിന്നും പുല്ലിനും ആനന്ദമേറ്റും വളർത്തി നിന്നാൽ ബാലകന്മാരുടെ യാചനം തന്നാലെ താലവനന്ദനിൽ ചെന്നു പിന്നെ. പേജ് നമ്പർ 12. രാസഭനായി വന്ന ധേനുകനായൊരു വാസവവൈരിയെ കൊന്നുടനെ താലഫലങ്ങളെ ബാലകന്മാർക്കും മമ്മാലോകർക്കുമായി കൊടുത്താർ. കാലി തെളിക്കുന്ന ബാലകന്മാരുമായി ആലയം തന്നിലകത്തു പൂക്കൂ. വല്ലവിമാരുടെ കണ്ണിനുമുള്ളിനും ഉല്ലാസം നൽകിനാരല്ലൽ നീക്കി കാലികൾ മേപ്പാന കാനനം പൂകിന ബാലകന്മാരെല്ലാമെന്നൊരു നാൾ ആതപമേറ്റുള്ള താപം കൊണ്ടേറ്റവും ദാഹിച്ചു ചെന്നു കാളിന്തിയിൽ കാളിയനായൊരു കാളഭൂജംഗത്തിൻ ക്ഷേളമിയെന്നൊരു വെള്ളളം തന്നെ കോരിക്കുടിച്ചു തദ്ദാഹത്തെ തീർത്തുടൻ തീരത്ത് ചെന്നങ്ങ് നിന്ന നേരം ക്ഷേളത്തിൽ വേഗത്താൽ വീണു തുടങ്ങിനാർ കാലികളും. പിന്നെ യവണ്ണമേ കാർമുകിൽ വർണ്ണന്താൻ കാലി തെളിച്ചു നൽകാനനക്കാന്തിയെ കണ്ടുകണ്ട് മെല്ലവേ വന്നിങ്ങു നിന്നൊരു നേരത്ത് വല്ലവ ബാലകന്മാരെ കണ്ടാൽ ജീവനും കൂടാതെ കേവലം ഭൂമിയിൽ പാവകൾ വീണുകിടക്കും പോലെ കണ്ടൊരു നേരത്ത് കൊണ്ടൽ നേർവർണൻ താൻ ഇണ്ടലായി നിന്ന് നുറുങ്ങുനേരം വാമമായുള്ളൊരു ലോചനം കൊണ്ടുതൻ ബാലകന്മാരെ കുളിർക്ക നോക്കി പീയൂഷം കൊണ്ട് തളിച്ചു തളിച്ച് നീ നിന്നായാസം പൊക്കിനാൻ മെല്ലെ മെല്ലെ. പേജ് നമ്പർ 13. ബാലകന്മാരുമ കാലികുലങ്ങളും ആലസ്യം നീക്കിയെഴുന്ന നേരം കാർമുകിൽ വർണ്ണന്താനുള്ളിലെ ചിന്തിച്ചാൻ കാളിയൻ തന്നെ ഞാനിന്നു തന്നെ കാളിന്തി തന്നിൽ നിന്നാട്ടി കളയായെങ്കിൽ നാളെയുമിങ്ങനെ വന്നുകൂടും എന്നങ്ങ് നണ്ണി നിന്ന നേരം തന്നെ എന്നിന്നൊരു നീല കടമ്പുതന്മേൽ പാഞ്ഞുകരേറിനാൻ പാവനമായുള്ള പാദങ്ങൾ കൊണ്ട് ചവിട്ടിച്ചെമ്മേ പാരിച്ചു ചാടിനാൻ ചാരത്തെ വാരിയിൽ വേരറ്റ മെരുക്കുന്നെന്ന പോലെ കാമിനിമാരോട് കൂടി കളിക്കുന്ന കാളിയൻ താനും തൻ പൈതങ്ങളും പെട്ടെന്ന് ഞെട്ടിനാരെന്തെന്ന് ചിന്തിച്ചു വട്ടത്തിൽ നിന്നങ്ങുഴന്നാർ പിന്നെ ഘോരനായുള്ളൊരു കാളിയൻ നേരം പാരിച്ച് കോപത്തെ പൂണ്ടു ചെന്നാൽ ആരിന്ന് വന്നതെന്നാലയം തന്നിലെ ധീരനായി കേവലം ചാവതിന്നായി ഇങ്ങനെ ചൊല്ലിത്തൻ മസ്തകമെല്ലമേ പൊങ്ങിച്ചു നിന്നങ്ങുയർന്ന നേരം ശ്വാസങ്ങളേറ്റു തികന്നു തുടങ്ങിയതേ ചാരത്ത് നിന്നുള്ള വെള്ളമെല്ലാം വാരിതൻ മീതെ നികന്നവൻ നോക്കുമ്പോൾ ദൂരവേ കാണായി കണ്ണൻ തന്നെ മേളമെഴുന്നൊരു മേജക വാരിയിൽ നീളവേ നീന്തുന്നതേന്ന നേരം തിങ്കളെക്കണ്ടൊരു രാഹുവെപ്പോലെ താൻ ശങ്ക കളഞ്ഞങ്ങെടുത്തു പിന്നെ. പേജ് നമ്പർ 14. അല്ലിത്താർ മാതുതൻ മല്ലക്കരം കൊണ്ട് മെല്ലെത്തലോടുന്ന പാദങ്ങളിൽ പാരിച്ച് ദംശിച്ചാൻ അങ്ങനെയല്ലോ താൻ പാപികളായോർക്ക് തോന്നി ന്യായം എന്നതിനേതുമേ പീഡയെ കാണാഞ്ഞ് മുന്നേതിലേറ്റം കതിർത്തു പിന്നെ മർമ്മങ്ങൾ തോറും കടിച്ചു തുടങ്ങിനാൻ നിർമ്മലനായൊരു പൈതൽ തന്നെ ഇത്തരം ഓരോരോ യുദ്ധങ്ങൾ ചെയ്തിട്ട് മസ്തകം കൊണ്ടങ്ങടിച്ചു ചെമ്മേ.
കുറിപ്പ്: ഗോവിന്ദരാമന്മാർ, ശ്രീകൃഷ്ണനും ബലരാമനും, വസുദേവർക്ക് ദേവകിയിലുണ്ടായ പുത്രൻ കൃഷ്ണൻ, രോഹിണിയിലുണ്ടായ പുത്രനാണ് ബലരാമൻ. താലവനം, പനങ്കാട്, രാസഭം, കഴുത, രാമകൃഷ്ണന്മാർ ധേനുകന്റെ താലവനത്തിൽ നിന്ന് പഴങ്ങൾ പറിക്കവെ അവനൊരു കഴുതയുടെ ആകൃതിയിൽ ചെന്ന് ബലരാമനെ ചവിട്ടാൻ ഭാവിച്ചു. ഉടൻ അദ്ദേഹം അവന്റെ കാലിന് പിടികൂടി ചുഴറ്റിയെറിയുകയും അവൻ ചത്ത് ഒരു പനയുടെ മുകളിൽ പതിക്കുകയും ചെയ്തു. താലഫലം: ഇളയ പനങ്കായ, ഇളനീരുപോലെ മധുരമായ ഒരു ഫലമാണ് വാസവ വൈരി അസുരൻ വല്ലവി ഗോപിസ്ത്രീ. ആദപം: വെയിൽ. കളഭുജംഗം: കാളസർപ്പം. ക്ഷേളം: വിഷം. ഇണ്ടൽ: ദുഃഖം. വാമം: ഇടത്. പീയൂഷം: അമൃതം. തികന്നു: തിളച്ചു. മേരുക്കുന്ന്: മഹാമേരുപർവ്വതം. മല്ലക്കരം: കരുത്തുള്ള കരം. ദംശിച്ചു, കടിച്ചു. മേജകവാരി, കറുത്ത വെള്ളം. കതിർത്തു, കയർത്തു. പേജ് നമ്പർ 15. ലക്ഷ്മണ സാന്ത്വനം, അധ്യാത്മരാമായണം. എഴുത്തച്ഛൻ. പ്രാചീന കവികളുടെ ഊരും പേരും ജീവിതകാലവും മലയാളികൾക്കെന്നും തർക്കവിഷയമാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിച്ച് നാം ആദരിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള വ്യത്യസ്ത കാലങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഭൂരിപക്ഷം പേരും പിന്താങ്ങുന്നത് 16-ാം നൂറ്റാണ്ടിനെയാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷന് തെക്കുഭാഗത്തുള്ള തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് പൊന്നാനിപ്പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന തുഞ്ചംപറമ്പ് എന്ന സ്ഥലമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമെന്ന കാര്യത്തിൽ അഭിപ്രായാന്തരമില്ല. ഈ പറമ്പിലെ മണ്ണ് വിദ്യാരംഭത്തിനായി ഇന്നും ഉപയോഗിച്ചു വരുന്നു. ഭാഷയിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകന്മാരിൽ പ്രമുഖനായിരുന്ന എഴുത്തച്ഛൻ മലയാള സാഹിത്യത്തിന് മുൻപെങ്ങുമില്ലാതിരുന്ന ഒരു ആത്മഗൗരവം നേടിക്കൊടുത്തു. എഴുത്തച്ഛൻ്റെ കൃതികളായി സംശയലേശമെന്നി കരുതിപ്പോരുന്ന അധ്യാത്മരാമായണം, ഭാരതം എന്നീ കിളിപ്പാട്ടുകൾ പൊതുവെ പറഞ്ഞാൽ തർജമകളാണെങ്കിലും സൂക്ഷ്മ വിചിന്തനത്തിൽ അനുഗ്രഹീതമായ ഒരു കവിപ്രതിഭയുടെ വിലാസം അവയിൽ കണ്ടെത്താവുന്നതാണ്. ലക്ഷ്മണ സാന്ത്വനം. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകമേത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയലഞ്ഞ വരരുചിയെ പറ്റിയുള്ള കഥ പ്രസിദ്ധമാണല്ലോ. സീതാരാമന്മാരോടൊപ്പം വനവാസത്തിന് പുറപ്പെടുന്ന ലക്ഷ്മണൻ അമ്മയായ സുമിത്രയെ കൗസല്യമാതാവിൻ്റെ സംരക്ഷണത്തിലാക്കി. പേജ് നമ്പർ 16. തന്നെ വന്ദിച്ച പുത്രന് സുമിത്ര യാത്രാനുമതി കൊടുക്കുന്ന ഭാഗത്താണ് വരരുചി അന്വേഷിച്ച ശ്ലോകമുള്ളത്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യമാടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ജ്യേഷ്ഠനെ അച്ഛനായും ജ്യേഷ്ഠഭാര്യയെ അമ്മയായും വനത്തെ സ്വന്തം നാടായും കരുതണം എന്ന ആശയമാണ് ഈ ശ്ലോകത്തിൻ്റെ കാതൽ. ഈ സന്ദർഭമാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. ലക്ഷ്മണ സാന്ത്വനം. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്ത് സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെയുപദേശവാക്കു മുര ചെയ്താൽ. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ലാമോദത്തോടു നിരൂപിച്ചു കൊള്ളേണം. എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയെ. മായാഹീനമീ വണ്ണമുറപ്പിച്ച് പോയാലുമെങ്കിൽ സുഖമായി വരികത്തെ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രയും.
പേജ് നമ്പർ 17. തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങി ഞാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ. പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളമ്യകളേബരൻ രാഘവൻ. കാമദേവോപമൻ കാമദൻ സുന്ദരൻ. രാമൻ തിരുവടി നാനാ ജഗദഭി.
രാമനാത്മാ രാമനമ്പുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യപശ്യ ഹാ, കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ ഭക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്ത മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച് പൃഥ്വീശചിത്തം കഠോര മത്രേ തുലോ. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ലിന്നലയോളവും ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണം. പേജ് നമ്പർ 18. എന്നത് കേട്ടുടൻ ചൊല്ലിനാനന്യോന്യം കേകയ പുത്രിക്ക് രണ്ടുവരം നൃപ നേകിനാൽ പോലത് കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നു ഭരതനും. വാഴ്കെന്ന് വന്നുകൂടും ധരാമണ്ഡലം പോകുന്നാമെങ്കിൽ വനത്തിന്നു കൂടവേ. രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. കുറിപ്പ്: അഗ്രജൻ ജ്യേഷ്ഠൻ അഗ്രേ മുമ്പിൽ. ജനകാത്മജ സീത അടവി വനം. സൗമിത്രി സുമിത്രയുടെ മകൻ ലക്ഷ്മണൻ. പാപശരാദികൾ വില്ലും ശരങ്ങളും രാമാന്തികെ രാമന്റെ സമീപം. കുതൂഹലാൽ സന്തോഷത്തോടെ കോമളനായ കുമാരൻ തുടങ്ങി ആറു വരികൾ ശ്രീരാമന്റെ വിശേഷണങ്ങളാണ്. എഴുത്തച്ഛനിലെ ഭക്തൻ പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ശ്യാമള രമ്യകളേബരൻ, കറുത്തുസുന്ദരനായ ശരീരത്തോടു കൂടിയവൻ, കാമദേവനെപ്പോലെ സുന്ദരൻ, കാമദൻ ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു തരുന്നവൻ, നാനാ ജഗദഭിരാമൻ എല്ലാ ലോകങ്ങളിലും വച്ച് സുന്ദരൻ. ആത്മാരാമൻ ആത്മാവിന് ആരാമമായിട്ടുള്ളവൻ, ഈശ്വരൻ അംബുജലോചനൻ. സുന്ദരൻ കാമാരി സേവിതൻ, പരമശിവനാൽ സേവിക്കപ്പെടുന്നവൻ. നാനാജഗന്മയൻ എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നവൻ. താതാലയം പ്രതി പിതൃഗൃഹത്തിലേക്ക് സാദം ക്ഷീണം. പശ്യപശ്യ കണ്ടാലും കണ്ടാലും. പാദചരേണ കാൽനടയായി. ശർക്കര ചരൽക്കല്ല് കണ്ടകം മുള്ള്. നിമ്നോന്നതയുതം കുണ്ടും കുഴിയും നിറഞ്ഞ ദുർഘടമായ ദുർഗമാർഗം. അപകടം നിറഞ്ഞതും കടക്കാൻ പറ്റാത്തതുമായ വഴികൾ. മുക്ത മൃദുതര സ്നിഗ്ധപാദങ്ങൾ. മനോഹരവും മൃദുലവുമായ പാദങ്ങൾ. പൃഥ്വീശ ചിത്തം രാജാവിന്റെ മനസ്സ്. ധരാമണ്ഡലം ഭൂമി.
പേജ് നമ്പർ 19. ജ്ഞാനപ്പാന പൂന്താനം. പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂർ എന്ന സ്ഥലത്തെ പൂന്താനം ഇല്ലത്താണ് മഹാകവി പൂന്താനം ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. AD 1547 1640 ആണ് ജീവിതകാലം എന്ന് സാമാന്യമായി നിർണയിച്ചിട്ടുണ്ട്. ഐതിഹ്യ പ്രകാരം അദ്ദേഹം മേൽപ്പത്തൂരിന്റെ സമകാലികനായിരുന്നു. കേരള നിർണായകമായ ഒരു ചരിത്രസന്ധിയിൽ എത്തി നിൽക്കുന്ന കാലത്താണ് പൂന്താനം ജീവിച്ചിരുന്നത്. പോർച്ചുഗീസുകാരുടെയും തുടർന്ന് ഡച്ചുകാരുടെയും ആഗമനം കേരളത്തിലെ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സമൂഹഘടനയെ പിടിച്ചുലച്ചു. വിദേശ വാണിജ്യത്തിന് പ്രാധാന്യമുണ്ടായപ്പോൾ കച്ചവടക്കാർക്ക് പ്രമാണിത്തമുള്ള പുതിയൊരു സമൂഹഘടന ഉയർന്നുവന്നു. ബ്രാഹ്മണന്റെ അധീശത്വം ചോദ്യം ചെയ്യപ്പെട്ടു. ഒരു വിദേശ ശക്തി കേരളീയ സമൂഹത്തിൽ ഏൽപ്പിച്ച സാംസ്കാരികാഘാതമാണ് പൂന്താനത്തിന്റെ കൃതികളിൽ പ്രത്യേകിച്ച് ജ്ഞാനപ്പാണയിൽ പ്രതിഫലിക്കുന്നത്. മൂല്യങ്ങളുടെ കുഴമറിച്ചിലിൽ അസ്വസ്ഥനായ കവിയെ ഇക്കൃതിയിൽ നമുക്ക് കാണാം. ധനമോഹവും ആർജനത്വരയും സമൂഹത്തിൽ ആധിപത്യം ചെലുത്തിയിരിക്കുന്നു. ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വരഭജനം മാത്രമാണ് ഉപാധി എന്ന് പൂന്താനം പറയുന്നു. ഈ കലിയുഗത്തിൽ ഭാരതഖണ്ഡത്തിൽ പിറന്ന നാം ഭാഗ്യം ചെയ്തവനാണ്. മറ്റ് സ്ഥലകാലങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് വളരെ കഷ്ടപ്പെട്ടാൽ മാത്രം ലഭിക്കുമായിരുന്ന മോക്ഷം ഈശ്വരഭജനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ലഭിക്കും. ഭക്തകവിയായിട്ടാണ് പൂന്താനം അറിയപ്പെടുന്നതെങ്കിലും 17-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതികൾ ഇക്കവിതകളിൽ സംക്രമിക്കുന്നുണ്ട്. വിദേശികളുടെ കടന്നുവരവോടെ ഒന്നിച്ചട്ടിമറിഞ്ഞ സാമൂഹിക സാമ്പത്തിക സ്ഥിതികൾ പൂന്താനത്തെ അസ്വസ്ഥനാക്കുന്നു. പേജ് നമ്പർ 20. വിദേശ വാണിജ്യവും തന്മൂലമുണ്ടായ സമ്പത്തും കുടുംബ ബന്ധങ്ങളെപ്പോലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ ധനത്തിന്റെ പിന്നാലെ പായുന്നു. 17-ാം നൂറ്റാണ്ടിലെ കേരളീയ സമൂഹത്തെ വിമർശന ബുദ്ധിയോടെ നിരീക്ഷിക്കുന്ന കവിയെ ജ്ഞാനപ്പാനയിൽ നമുക്ക് കണ്ടെത്താം. ജ്ഞാനപ്പാന. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ട് നടക്കുന്നതു ചിലർ, മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നതു ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കു കുഞ്ചിരാമനായാടുന്നത് ചിലർ, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നതു ചിലർ, ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നതു ചിലർ, അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ, അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ, സ്വത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെപ്പോലെ ക്രുദ്ധിക്കുന്നു ചിലർ, വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നത് ചിലർ, കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീവണ്ണം നിൽപ്പുവെന്നും ചിലർ, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊവ്വായെന്നും ചിലർ. പേജ് നമ്പർ 21. അർത്ഥാശയ്ക്ക് വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നതു ചിലർ, സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ട് എണ്ണം കൂടാതെ വിൽക്കുന്നതു ചിലർ, മത്തേപം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമ തുരങ്കങ്ങൾ അതുകൊണ്ടും, അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് മെത്ര നേടുന്നതർത്ഥം ശിവശിവ, വൃത്തിയും കെട്ടു ധൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു, അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും, ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലാശ്ചര്യമെന്നതും, ആശയായുള്ള പാശമിതിങ്കേന്നു വേർവിടാതെ കരയേറുന്നു മേൽക്കുമേൽ, സത്തുക്കൾ ചെന്നിരന്നാലോ ചെന്നിരന്നാലായ യാഥാർത്ഥ്യത്തിൽ ക്ഷമിക്കണം, ചെന്നിരുന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ.
ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നത് ബ്രഹ്മം അതുതന്നെ സത്യമെന്ന് കരുതുന്നു സത്തുക്കൾ. പേജ് നമ്പർ 22. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ. കുങ്കുമത്തിന്റെ വാസമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും. എണ്ണി എണ്ണി കുറയുന്നതായുസ്സും മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും. കുംഭമാസത്തിൽ മാസത്തിലാകുന്ന നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നും മെഴുതല്ലിനിയെന്നും. ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവോ ഞാനെന്നും. കോണിക്കൽ തന്നവനെ നിലമിനി കാണമെന്നും മെടുപ്പിക്കരുതെന്നും. ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവിനാവോളമെല്ലാരും. കർമ്മത്തിന്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്ന് കലിയുഗമായതും ഭാരതഖണ്ഡത്തിന്റെ വലിപ്പവും അതിൽ വന്നു പിറന്നു ഇത്രനാൾ. പേജ് നമ്പർ 23. പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസ്സിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്ന് നാമ സങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും. ഇനിയുള്ള നരകഭയങ്ങളും ഇന്ന് വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വ്യഥ കാലം കളയുന്നു വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിനെല്ലാരും. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. കുറിപ്പ്: അഗ്നിസാക്ഷിണി, അഗ്നിയെ സാക്ഷിയാക്കി വിവാഹം ചെയ്യപ്പെട്ടവൾ. സത്തുക്കൾ: സജ്ജനങ്ങൾ ശിക്ഷിച്ച് ഉപേക്ഷിച്ച് ഉപദേശിച്ച് ക്രുദ്ധിക്കുന്നു കോപിക്കുന്നു. വന്ദിതന്മാർ: വന്ദിക്കപ്പെട്ടവർ. സംസാരം, ജീവിതം, ഒവ്വ ഒക്കുകയില്ല. തുല്യനല്ല അർത്ഥാശ, ധനതൃഷ്ട, അഗ്നി, അഗ്നിഹോത്രാദി, അഗ്നിഹോത്രം മുതലായത്. മാത്തേഭം, മത്തഗജം. ഉത്തമതൂരംഗങ്ങൾ, ഉത്തമങ്ങളായ കുതിരകൾ. ധൂർത്തർ, തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നവർ. തൃപ്തിയാക, തൃപ്തി വരികയില്ല. ശതം, നൂറ്, സഹസ്രം, ആയിരം. ആയുധം, 10,000. ആശ, കൊതി, പാശം, കയറ്. കൊട, കൊടുക്കുകയില്ല. ചത്തുപോം നേരം, മരിക്കുന്ന സമയത്ത്. എത്തിട, സാധിക്കയില്ല. പശ്ചാത്താപം, അനുതാപം. വിശ്വാസപാതകം, വിശ്വാസവഞ്ചന. പേജ് നമ്പർ 24. അഹോ കഷ്ടം. സത്യമെന്നത് സത്തുക്കൾ സത്യമെന്ന് പറയുന്നതാണ് ബ്രഹ്മം. ബ്രഹ്മം തന്നെയാണ് സത്യം എന്ന് സജ്ജനങ്ങൾ കരുതുന്നു. വിദ്യ കൊണ്ടറിയേണ്ടത്, വിദ്യാഭ്യാസം കൊണ്ടറിയേണ്ടതായ വിഷയം. ഈശ്വരജ്ഞാനം, വാസം, വാസന,
ഗർദ്ദഭം, കഴുത, തൃഷ്ണ, അത്യാശ, എണ്ണി എണ്ണി എണ്ണും തോറും ആയുസ് ഓരോ ദിവസമോ ദിവസമായെണ്ണും തോറും കുറയുന്നു. വന്നു ഓണം, തിരുവാതിര. ഓണം, വിഷുവും തിരുവാതിരയും കേരളത്തിലെ ഉത്സവങ്ങൾ. ജന്മനക്ഷത്രം, പിറന്നാൾ, ശ്രാദ്ധം, പിതൃക്രിയ, കോണിക്കൽ, പഠിക്കൽ. കാണമെന്നുമെടുപ്പിക്കരുത്, കാണം ചാർത്തിക്കൊടുക്കരുത്, കൈവശം തന്നെ വെക്കണം. കാണം, വസ്തുവിന്മേലുള്ള അവകാശം. ആവോളം, കഴിയുന്നിടത്തോളം. പ്രമാണം, അളവ്. ആരോഗ്യം, രോഗമില്ലായ്മ. പുരുഷാർത്ഥം, മോക്ഷം. ഉത്തമ പുരുഷാർത്ഥം എന്ന അർത്ഥത്തിൽ. നിരൂപണം, വിചാരം. വൃഥ, വെറുതെ. മനുഷ്യാവസ്ഥ അസ്ഥിരമാകയാൽ മായാമോഹങ്ങളിൽപ്പെട്ട് വലയാതെ നാമസങ്കീർത്തനം ചെയ്ത് മുക്തി നേടുകയാണ് കർത്തവ്യമെന്ന് സാരം. കൂടിയല്ല, ഒരുമിച്ചല്ല. ജീവികൾ ജനിക്കുന്നതും മരിക്കുന്നതും മറ്റൊരു ജീവിയോടു കൂടിയല്ല, മധ്യത്തിൽ മാത്രമേ കൂടിച്ചേരുന്നുള്ളൂ. ആകയാൽ പുത്രമിത്രാതിഭ്രമം അസ്ഥാനത്താണ്. പേജ് നമ്പർ 25. രുക്മിണി സ്വയംവരം, ഓട്ടൻതുള്ളൽ. കുഞ്ചൻ നമ്പ്യാർ. ധന്യമായ ഒരു ഹാസ്യസാഹിത്യ പാരമ്പര്യം മലയാളത്തിനുമുണ്ട്. തോലനിൽ തുടങ്ങി ചമ്പുകാരന്മാരിലൂടെ, ചെറുശ്ശേരിയിലൂടെ, ചാക്യാന്മാരിലൂടെ വളർന്ന് കുഞ്ചൻ നമ്പ്യാരിലൂടെ കരുത്താർജിച്ച് ഇ.വി. കൃഷ്ണപിള്ള, സഞ്ജയൻ എന്നിവരിൽ നിന്ന് പുതിയ രൂപഭാവങ്ങൾ തേടി വി.കെ.എന്നിൽ എത്തി നിൽക്കുന്ന അതിശക്തമായ പാരമ്പര്യമാണത്. ആ പരമ്പരയിലെ നായകമണി നമ്പ്യാർ തന്നെയാണെന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. സംസ്കാരത്തിൻ്റെ സിരാപടലങ്ങളിൽ ജീർണത പടർന്നു പിടിക്കുമ്പോൾ കാലം നിർദ്ദേശിക്കുന്ന ഒറ്റമൂലിയാണ് ഹാസ്യം. 18-ാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിതത്തിൻ്റെ ജീർണതയാണ് നമ്പ്യാർ കൃതികളുടെ പശ്ചാത്തലത്തിൽ വർത്തിക്കുന്നത്. രാജാക്കന്മാരുടെ ആശ്രിതനായി ജീവിക്കുകയും രാജാക്കന്മാരുൾപ്പെടെയുള്ള അധികാരികളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത അസാമാന്യ ധീരനായിരുന്നു നമ്പ്യാർ. ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, പഞ്ചസാരയുടെ കയ്പ്, അടിയനിഷ്ടമാണ്, അല്ലാ പയ്യേ നിനക്കും പക്കത്താണോ ഊണ് തുടങ്ങിയ പ്രസിദ്ധങ്ങളായ പ്രസ്താവനകൾക്ക് പിന്നിലുള്ള കഥകൾ ഈ സ്വാഭിപ്രായ ധീരതയുടെ ഉദാഹരണങ്ങളാണ്. മനുഷ്യരുടെ വമ്പുപറച്ചിൽ, ഭീരുത്വം, അല്പത്വം തുടങ്ങിയ സ്വഭാവ വൈകൃതങ്ങളെ നമ്പ്യാർ വെറുത്തുപോന്നു. ഇത്തരം സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ നമ്പ്യാർ കൃതികളിൽ സുലഭമെന്ന് താനും. സ്വന്തം സമുദായത്തിലെ ജനങ്ങളുടെ കൊള്ളരുതായ്മകളാണ് നമ്പ്യാരെ ഏറെ വിഷമിപ്പിച്ചത്. പേജ് നമ്പർ 26. അതുകൊണ്ട് തന്നെ നായന്മാരെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും അദ്ദേഹം വെറുതെ വിടുകയില്ല. തന്റെ സാമൂഹിക വിമർശനം ശക്തവും രസപ്രദവുമാക്കാൻ നമ്പ്യാർ അവയെ പുരാണകഥകളുടെ പുറന്തോടിനുള്ളിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിർത്തികളെ ബോധപൂർവം അദ്ദേഹത്തിന് ലംഘിക്കേണ്ടി വരുന്നു. ദേവലോകത്ത് ചക്കിപ്പെണ്ണും ചിരുതപ്പെണ്ണുമൊക്കെ കാണപ്പെടുന്നതും ദുര്യോധനന്റെ പടയിലെ നായന്മാർ തോക്കുമായി നടക്കുന്നതും പോലെയുള്ള യുക്തിരാഹിത്യങ്ങൾ നമ്പ്യാരുടെ സമീപന രീതിയിൽ യുക്തിയായി തീരുന്നു. തന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ പറ്റിയ ഒരു ദൃശ്യകലാരൂപവും നമ്പ്യാർ കണ്ടെത്തി. അതാണ് തുള്ളൽ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് നമ്പ്യാരാണെന്ന് പറയുന്നത് അത്ര ശരിയല്ലെങ്കിലും
ആ പ്രസ്ഥാനത്തിന് കരുത്തും ജനപ്രീതിയും തെല്ലൊരന്തസ്സും കിട്ടിയത് നമ്പ്യാർക്കു ശേഷമാണ്. 60 തുള്ളൽ കൃതികളിലൂടെ തുള്ളൽ പ്രസ്ഥാനത്തെ സമ്പന്നമാക്കാൻ നമ്പ്യാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലക്കിടി തീവണ്ടി ആപ്പീസിനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലമാണ് നമ്പ്യാരുടെ ജന്മസ്ഥലം. കൊല്ലവർഷം 880 AD 1705 ജന്മവർഷമായി കണക്കാക്കപ്പെടുന്നു. യഥാർത്ഥ നാമധേയം എന്തായിരുന്നുവെന്ന് അറിഞ്ഞുകൂടാ. കുഞ്ചൻ എന്ന ഓമനപ്പേരാവാനാണ് വഴി. കൃഷ്ണൻ, രാമൻ, രാമപാണിവാദൻ എന്നീ പേരുകൾ നമ്പ്യാരുടേതായി പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നു. 60 തുള്ളൽ കൃതികൾക്ക് പുറമെ ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം, രുക്മാംഗരു ചരിതം, കിളിപ്പാട്ട്, പഞ്ചതന്ത്രം കിളിപ്പാട്ട്, നളചരിത്രം കിളിപ്പാട്ട് തുടങ്ങി കുറെ കിളിപ്പാട്ടുകളും അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്നു. അമ്പലപ്പുഴ, തിരുവനന്തപുരം രാജകൊട്ടാരങ്ങളിലാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ചിലവാക്കിയത്. രുക്മിണി സ്വയംവരം. വിദർഭ രാജാവായ ഭീഷ്മന് രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി എന്നീ 5 രുക്മിണി എന്ന പുത്രിയുമുണ്ടായി. ബാല്യം മുതൽ ശ്രീകൃഷ്ണനെ പറ്റി കേട്ടിരുന്ന രുക്മിണി അദ്ദേഹത്തിൽ അനുരക്തയായി. ഒരു നാൾ നാരദ മഹർഷി കുണ്ടിന രാജധാനി സന്ദർശിച്ചു. പലതും സംസാരിച്ചിരിക്കെ രുക്മിണിയുടെ വിവാഹകാര്യം ചർച്ചയായി. ശ്രീകൃഷ്ണനാണ് അവൾക്ക് പറ്റിയ വരൻ എന്ന് നാരദൻ പറഞ്ഞു. പേജ് നമ്പർ 27. എന്നാൽ സഹോദരനായ രുക്മിക്ക് ശ്രീകൃഷ്ണനെ വെറുപ്പായിരുന്നു. തന്റെ സുഹൃത്തും ചേതി രാജാവുമായ ശിശുപാലന് അവളെ വിവാഹം കഴിച്ചു നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനോഗതം. സഹോദരിക്ക് പറ്റിയ വരനെ കണ്ടെത്താൻ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ രുക്മി തന്റെ അഭിപ്രായം വെളിപ്പെടുത്തുന്നതാണ് പാഠ്യഭാഗത്തുള്ളത്. പാഠഭാഗത്തിൽ ഭീഷ്മകൻ തന്റെ ഭാവി മരുമകനുണ്ടാവേണ്ട യോഗ്യതകൾ വിവരിക്കുന്നു. അനന്തരം മകൻ രുക്മി അതിന് മറുപടി പറയുന്നു. രുക്മിണി സ്വയംവരം. കുണ്ഠിനവാസികൾ ബോധിക്കേണം, പെണ്ണിന് 10 തികഞ്ഞു. മണ്ണിൽ പല ഗുണമുള്ളൊരു പുരുഷന് മന്മകളെ പ്രതിപാദിക്കേണം. ജാതിശ്രേഷ്ഠത മുന്നിൽ വരേണം, ജാതി ഗുണങ്ങളിണങ്ങിയിടേണം. ശില്പവിധങ്ങളിൽ നിപുണത വേണം, കൽപ്പന തങ്കലുറപ്പും വേണം. കണ്ടാൽ നല്ലൊരു രൂപഗുണം പുനരുണ്ടായി വരിക വിശേഷാവശ്യം. ധനസമ്പത്തും ഗുണസമ്പത്തും ജനസമ്പത്തും ജയസമ്പത്തും. കനിവേറിയിടിന് ശാസ്ത്രജ്ഞനാവൂ, മനുപമമായുദ്ധ വിദ്യാവിധവും. കനിവും കാന്തിയും അതിസരസത്വവും മിനിയും പല ഗുണമുണ്ടായി വരണം. കീർത്തികൾ വേണം, കുശലത വേണം, പൂർത്തികൾ വേണം, പൂജ്യത വേണം. പേജ് നമ്പർ 28. ശത്രുജനത്തെ യമർപ്പാനുള്ളൊരു ശക്തി വിശേഷിച്ചുണ്ടായി വരണം. നാടകകാവ്യ പുരാണാദികളിൽ പാടവമവനുണ്ടായി വരേണം. തർക്കവ്യാകരണാദികളിൽ പടുകർക്കശ ബുദ്ധി വിചാരം വേണം. കവിതകൾ കേൾക്കുന്നേരം തന്നെ ചെവിയുള്ളവർക്ക് ആനന്ദം വേണം. കവിടിക്രിയയിൽ വിദഗ്ധത വേണം. കവിയണമീവക മറ്റുള്ളവരെ. സംഗീതം പുനരധികം വേണം. ഭംഗിയിലോരോ കുശലത വേണം. വൈദ്യം വേണം, ഗണിതം വേണം, വൈദിക വിധി ബഹുമാനിക്കേണം. ദേവബ്രാഹ്മണ വിശ്വാസത്തിനു കേവലം മവനൊരു പാത്രത വേണം. രത്നപരീക്ഷ കനകപരീക്ഷ യത്നം ചെയ്തു വരുത്തിയിടണം. എന്തിനു പലവിധമുര ചെയ്യുന്നു, ചിന്തിതമിനിയും പലവിധമുണ്ട്. സകല ഗുണങ്ങളുമുള്ളവനെന്നുടെ മകളെ വിവാഹം ചെയ്യുവാനുചിതൻ. ഇങ്ങനെയുള്ള വനവനിതലങ്ങളിലെങ്ങാനും
പുനരുണ്ടെന്നായെങ്കിൽ അവനെ വരുത്തുവിൻ ആദരവോടെ അവനു കൊടുപ്പാൻ മടിയില്ലേതും. അല്ലാതുള്ളവരാരും മകളുടെ
കല്യാണത്തിന് യോഗ്യരതല്ല. പേജ് നമ്പർ 29. മടിയന്മാരും തടിയന്മാരും മുടിയന്മാരും കുടിയന്മാരും ജരയന്മാരും ജരഠന്മാരും മുണ്ടന്മാരും മുരണ്ടന്മാരും ചെണ്ടക്കാരും ചെകിടന്മാരും ഷണ്ഠയിടുന്നൊരു ശുണ്ഠിക്കാരും ഷണ്ഠികൾ നല്ല കഷണ്ടിക്കാരും ദുഷ്കവി കെട്ടി നടക്കുന്നവരും ദുസ്സാമർഥ്യക്കാരും പലവക ദുസ്തർക്കം പറയുന്ന ജനങ്ങളും ഏഷണി പറയുന്നവരും ചിലരോട് ഭീഷണി കാട്ടി വലയ്ക്കുന്നവരും ദൂഷണവാക്കുകൾ ഘോഷിക്കുന്നൊരു ഭോഷന്മാരും വിഷമന്മാരും ഇങ്ങനെയുള്ളവരാരും മകളുടെ മംഗലകർമ്മം മോഹിക്കേണ്ട. രുക്മിണി തന്നെ സോദരനാക്കിയ രുക്മി പറഞ്ഞു പിതാവിനോടപ്പോൾ, കുറ്റം കൂടാതുള്ള നരന്മാർ കുറയും ഭൂമിയിൽ എന്നുടെ താത. ലക്ഷം മാനുഷർ കൂടുമ്പോളതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ? ഉടലതിരമ്യമൊരുത്തനു കാൽക്കൊരു മുടവുണ്ടവന് നടക്കുന്നേരം. മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും മൊറ്റക്കണ്ണനായത് ദോഷം. ചേർച്ചകൾ പലതുണ്ടൊരുവന് കിഞ്ചിൽ. പൂച്ചക്കണ്ണുണ്ടെന്നൊരു ദോഷം. പേജ് നമ്പർ 30. കാഴ്ചക്കാര് ചിരിച്ചു തുടങ്ങും. ചേർച്ച വെക്കാനും ചിതമല്ലല്ലോ. നല്ലൊരു വിദ്വാൻ അവനുടെ വായിൽ പല്ലുകളൊന്നും കാണുവാനില്ല. പല ഗുണമുള്ളൊരു പുരുഷനവന്റെ തലമുടിയൊക്കെ നരച്ചു വെളുത്തു. തിലകക്കുറിയും ചൊടിയും കൊള്ളാം. തലയിലവനൊരു രോമവുമില്ല. ശാസ്ത്രമശേഷം വശമൊരു പുരുഷന് ഗാത്രം കണ്ടാലയ്യോ വികൃതം. ശ്രോതം രണ്ടും വെടിവെച്ചാലൊരു മാത്ര പോലും കേൾപ്പാൻ വഹിയ. വ്യാകരണങ്ങളുടെ വ്യാഖ്യാനങ്ങളുമാകെ തന്നെ മുഖസ്ഥമൊരുത്തനും വാക്കിന് ഫലിതമുണ്ടെന്നൽപ്പം കാക്കക്കണ്ണുണ്ടെന്നൊരു ദോഷം. തർക്കം പലതും കണ്ടവനൊരുവന് വർക്കത്തില്ല ശരീരം കണ്ടാൽ. മിക്കതുമൊരുവന് ലക്ഷം ശ്ലോകമൊരിക്കൽ കേട്ടാലങ്ങ് ഗ്രഹിക്കാം. വിക്കുകൾ കൊണ്ടത് പറവാൻ വഹിയ സൽകഥ വളരെയറിഞ്ഞൊരു ദേഹം. കംസൻ കി 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 കൃഷ്ണൻ പൂ പു പൂ പൂ പൂതനയെന്ന കഥയിൽ നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു. നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരിയെന്നാദിയൊരക്ഷരം അവനുടെ യരികെ കൂടെ പോയിട്ടില്ല. പേജ് നമ്പർ 31. പ്രൗഢതയെല്ലാം കണ്ടാൽ തോന്നും. മൂഢതയല്ലാതെ അവനറിവില്ല. ഗണിതഗ്രന്ഥം വൈദ്യവുമുണ്ടതി ഗുണവാനെന്ന് പ്രസിദ്ധൻ താനും. ലോകതയെന്നത് കണി കാണുവാനില്ലേകന് ദോഷമതേ മദേവമസഖ്യം. കണ്ടാൽ നല്ലൊരു പുരുഷനവന് വേണ്ടാതനവും കോപവുമേറും. കണ്ടജനത്തോട് ശുണ്ഠികടിച്ചും രണ്ടാം വാക്കിന് കേറിയടിച്ചും മീശക്കൊമ്പും ലന്തക്കുഴലും ദേശത്തേക്കൊരു മുമ്പും വമ്പും. ഊശാന്താടിയുള്ളവനങ്ങൊരു കാശിനു പിടിയാ പടയിൽ ചെന്നാൽ പഞ്ഞികണക്കെ നരച്ചൊരു വൃദ്ധന് കഞ്ഞി കുടിപ്പാനൊരുവകയില്ല. മുങ്ങിയതങ്ങിനെ മൂക്കും താടിയും ഒന്നിച്ചമ്പത് വർഷമതായി. അക്കിഴവച്ചാർക്കിന്നും പടകളിൽ വക്കാണിപ്പനൊരു തടവില്ല. തോക്കുമെടുത്തു നടക്കുവനിന്നും
ചാക്കെന്നുള്ളതുമായാൽക്കില്ല. ഊട്ടുകളിൽ ചെന്നഷ്ടി കഴിക്കും, പാട്ടും പാടി നടക്കുമൊരിക്കൽ. വീട്ടിലിരുന്നാൽ കടമുണ്ടാമത് വീട്ടിക്കൊള്ളുവാൻ മുതലും നാസ്തി. അമ്മാവൻ പണ്ടക്ഷരവിദ്യെ ഇളമാത്രം പിടിപെട്ടൊരു ദേഹം. പേജ് നമ്പർ 32. സമ്മാനക്കവി ചൊൽവനുചിതൻ, ഉമ്മാനു വകയില്ലെന്നല്ല, അമ്മാവിക്കും മക്കൾക്കും പല സമ്മാനങ്ങൾ കൊടുത്തു പുലർത്തി. തിന്മാനില്ലാതിങ്ങനെയാക്കിയ തമ്മാപാപി പിണച്ചൊരനർത്ഥം. ഇങ്ങനെ പൂർവന്മാരെ കൊണ്ടൊരു ഭംഗിക്കാരൻ ഭാഷിക്കുന്നു. മറ്റും പല ഗുണമുണ്ടെന്നാലും കുറ്റം വരുമിത് ഗുരുനിന്ദകളാൽ. അടിയനിതൊക്കെ വിചാരിച്ചാലി തടിയന്മാർ പലരുള്ളതിലിപ്പോൾ മടിയാതൊരുവന് പെൺകൊടിയവളെ ചാടിതി കൊടുപ്പാൻ തോന്നുന്നില്ല. ശിശുവാമന്യുടെ സോദരി തന്നെ ശിശുപാലനു കൊടുത്താൽ കൊള്ളാം. ശിശിരാചലപതി തന്നെ മകളെ ശിശുശശി ചൂടന് വേർപ്പാൻ നൽകി എന്നതുപോലെ നന്നായി വരുമതി. സുന്ദരനാമവനോടിവൾ ചേർന്നാൽ. വേദിയർ പലതും ബഹുമാനിച്ചു. ആദിയിൽ അവനുടെ ജനനദശയാം. ജനനീഗർഭേ വന്നു ജനിച്ചുടൻ നവനീ ഭോഗേ വീഴും നേരം. അവനീ പാലനു മൂന്ന് ഭുജങ്ങളും അവയവശോഭയും മാത്രേ വിചിത്രം. അവനുടെ വൈരിയൊരുത്തൻ ചെന്ന
അവനെ കയ്യിലെടുത്തൊരു സമയേ മൂന്നാം ഭുജമത് സപതി മറിഞ്ഞു മൂന്നുലകൊക്കെ നിറഞ്ഞൊരശസ്സും. പേജ് നമ്പർ 33. അതിശയമുള്ളൊരു പുരുഷനവൻ, പുനരതിബല വീര്യ പരാക്രമശാലി, പടലമശേഷം മമർപ്പാൻ മതിമാനവനിഹ മതിയാമൊരുവൻ. മതിലും ഗോപുരമത്രേ മനോഹര മതിലും വിസ്മയമെഴുന്നിലമാടം. മതിയുടെ മണ്ഡലമതിലങ്കിപ്പാൻ മതിയുള്ളൊരു മഹാസൗധങ്ങളും അതിരേകം ധനധാന്യ സമൃദ്ധിയും അതിലൊരു പാതി നമുക്കില്ലർത്ഥം. അതിമാനുഷൻ അവനീ വല്ലഭ നദിസുന്ദര നവനദി സുകുമാരൻ. ഗതിയും നല്ലൊരു മതിയും രാജ്യസ്ഥിതിയും ക്രീഡാരതിയും കണ്ടാൽ അഴൽപ്പെടുമാ സുരപതിയും ധനപതി ജനപതിമാരും മാമുനിമാരും. മതിമുഖിയാകിന രുക്മിണി തന്നെ പ്രതിയാവാനുചിതൻ ശിശുപാലൻ. ഇങ്ങനെ നിന്നുടെ മാനസമെങ്കിൽ അതങ്ങനെയെന്ന് പിതാവരുൾ ചെയ്തു. രുക്മിണി തന്നെ സഖിമാരെ കഥ രുക്മിണിയോടും ചെന്നറിയിച്ചു. നരപതി കന്യെ നിന്നുടെ വേളിക്കൊരു നരപാലനെ വ്യസ്ഥ വരത്തി. ശിശുവാം നിന്നുടെ ഭർത്താവാൻ ശിശുപാലൻ താൻ എന്നും കേട്ടു. പേജ് നമ്പർ 34. മൂപ്പീന്നും പുനരളമയമിങ്ങനെ കൽപ്പിക്കുന്നത് പലരും കേട്ടു. നാളെ കഴിയെ വരാനായി കൽപ്പിച്ച ചാളയച്ചു നിന്നുടെ അച്ഛൻ. നീളെ കളി തുടർന്നിതു മതിമുഖിയാളെ, നിന്റെ വിവാഹവിശേഷം മേദിനി പതികളിൽ അഴകേറുന്നൊരു ചേതി മഹീശ്വരൻ എന്നും കേട്ടു. ഖേദിക്കരുതേ രുക്മിണി, നിന്മതി മോദിക്കേണം മടുത്തു വിവാഹം. കുറിപ്പ്: മന്മകൾ, എന്റെ മകൾ, കുണ്ഠിനവാസികൾ, കുണ്ഠിനപുരിയിൽ വസിക്കുന്ന പൗരന്മാർ. കുണ്ഠിനം വിദർഭയുടെ തലസ്ഥാനം. പ്രതിപാദിക്കണം, നൽകണം എന്നർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. ശില്പവിധം, കലാരൂപം,
കവിടിക്രിയ, ജ്യോതിഷം, പ്രശ്നം വെക്കൽ, പാത്രത, ആധാരഭാവം, കഴിവ് എന്നർത്ഥം, രത്നപരീക്ഷ, കനകപരീക്ഷ, രത്നത്തിൻ്റെയും സ്വർണത്തിൻ്റെയും മാറ്റ് ഉരച്ചു നോക്കി അറിയുക, ഷണ്ഠികൾ, ഷണ്ഠ കൂടുന്നവർ, വിഷമന്മാർ, ചേർച്ചയില്ലാത്തവർ, ജരയൻ, വൃദ്ധൻ, ജരാൻ, ജീർണിച്ചവൻ, മുണ്ടന്മാർ, പൊക്കം കുറഞ്ഞവർ, മുരണ്ടന്മാർ, ഉണങ്ങിച്ചുരുണ്ടവർ, സ്രോതം, ചെവി, വർക്കത്ത്, ഭംഗി, ലോകത, ലോകമര്യാദ, ലന്തക്കുഴൽ, തോക്ക്, മുഞ്ഞി, മുഖം, മൂക്കും താടിയും ഒന്നിച്ചൊരു ഒന്നിച്ചാവുക, പ്രായാധിക്യത്തെ സൂചിപ്പിക്കുന്ന ശൈലി, വക്കാണിക്കുക, യുദ്ധം ചെയ്യുക, ചാക്ക്, മരണം, ഊട്ട്, സദ്യ, വേദിയർ, ബ്രാഹ്മണർ, പ്രതിഭടൻ, ശത്രുഭടൻ, സമ്മാനക്കവി, ശ്രേഷ്ഠമായ കവിത, ഉമ്മാനും ഉണ്ണാനും, മാപാപി, മഹാപാപി, ഭംഗിക്കാരൻ, ഭംഗിയുള്ളവനെന്ന് നടിക്കുന്നവൻ, ശിശിരാചലപതി, ഹിമവാൻ, പ്രതിഭട പടലം, സൈന്യസമൂഹങ്ങളിൽ ഓരോന്നിനെയും മതിയുടെ മണ്ഡലം, ചന്ദ്രമണ്ഡലം, ക്രീഡാരതി, രതിക്രീഡ, കാമലീല, ധനപതി, കുബേരൻ, വേസ്ഥ, വ്യവസ്ഥ, മേദിനിപതി, രാജാവ്, ചേതി മഹീശ്വരൻ, ചേതി രാജ്യത്തെ രാജാവ്, ശിശുപാലൻ, മുപ്പീന്ന്, ഇവിടെ ഭീഷ്മകനെ ഉദ്ദേശിച്ച്, എളമ, യുവരാജാവ്, ഇവിടെ രുക്മി.